ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
കൈ പൊള്ളിയ ഒരാളെ സുഖപ്പെടുത്താൻ മുമ്പ് പൊള്ളലേറ്റിട്ടുണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പൊള്ളലിന് ഏതാണ് മരുന്നെന്നും അതെങ്ങനെ പുരട്ടണമെന്നും മാത്രം അറിഞ്ഞാൽ മതി. പക്ഷെ പൊള്ളലേറ്റവന് എത്രമാത്രം നോവുന്നുണ്ടെന്നും അവൻ അതെങ്ങനെ സഹിക്കുന്നുണ്ട് എന്നും അറിയാൻ ഒരു തവണയെങ്കിലും തീ കൊണ്ട് പൊള്ളിയിട്ടുണ്ടാവണം. കുറഞ്ഞപക്ഷം തീയിൽ തൊട്ടിട്ടെങ്കിലും ഉണ്ടാവണം. അങ്ങനെയുള്ളവർക്കെ പൊള്ളലേറ്റവന്റെ വേദന തിരിച്ചറിയാനാവൂ. അവൻ കടന്നു പോകുന്ന ദുരവസ്ഥ ബോധ്യപ്പെടൂ. അങ്ങനെ ഒരു ബോധ്യപ്പെടലിന്റെ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ അമ്മയും മകളും തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ കേരളത്തിനാകെ നോവുന്നത്. കാരണം പൊതുമേഖലാ ബാങ്കിൽ നിന്നെടുത്ത വായ്പാ കുടിശ്ശിക അടയ്ക്കാൻ കഴിയാതെ വന്നതോടെ ജപ്തി നടപടിയിലേക്ക് ബാങ്ക് കടക്കുമെന്നുറപ്പായപ്പോൾ കയറിക്കിടക്കാൻ ഒരിടം പോലും ഇല്ലാതാകുമെന്ന് ഭയന്നാവും അമ്മയും മകളും തീ കൊളുത്തി മരിക്കാൻ തീരുമാനിച്ചത്. നെയ്യാറ്റിൻകര മഞ്ഞവിളാകം മലയിൽക്കട വൈഷ്ണവിയിൽ ചന്ദ്രന്റെ ഭാര്യ 42 വയസ്സുള്ള ലേഖയും MBA വിദ്യാർത്ഥിനി 19 വയസ്സുള്ള വൈഷ്ണവിയും. ഗൾഫിലായിരുന്നപ്പോഴാണ് ചന്ദ്രൻ പുതിയ വീട് പണിയാൻ കനറ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത്. 15 മുമ്പ് വായ്പയായി എടുത്ത 5 ലക്ഷം രൂപ പലിശ സഹിതം 15 ലക്ഷമായി. ഇടയ്ക്ക് ചന്ദ്രന്റെ ഗൾഫിലെ ജോലി നഷ്ടമായി. വായ്പ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടേറി. നാട്ടിലെത്തിയ ചന്ദ്രന് മരപ്പണിയിലൂടെ കിട്ടുന്ന കാശുകൊണ്ട് കുടുംബം പുലർത്താനും മകളെ പഠിപ്പിക്കാനും മാത്രമേ തികഞ്ഞിരുന്നുള്ളൂ. 15 ലക്ഷത്തിൽ 8 ലക്ഷം രൂപ അടച്ചു. 7 ലക്ഷത്തിന്റെ കുടിശ്ശികയ്ക്കാണ് ബാങ്ക് ജപ്തി നടപടികളിലേക്ക് നീങ്ങിയത്. ഒടുവിൽ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ വീട് വിറ്റെങ്കിലും ബാങ്കിന്റെ ജപ്തി ഒഴിവാക്കാമെന്ന് ചന്ദ്രനും കുടുംബവും കരുതി. വീടും പുരയിടവും കൂടി 45 ലക്ഷം രൂപ വില പറഞ്ഞു. പക്ഷെ കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥയെ മുതലെടുക്കാൻ വസ്തുക്കച്ചവടക്കാരും ശ്രമിച്ചപ്പോൾ വില 45 ലക്ഷത്തിൽ നിന്ന് 23 ലക്ഷമായി കുറഞ്ഞു. പണത്തിന് അത്യാവശ്യമാണെന്ന് കണ്ടപ്പോൾ ആ കുടുംബത്തിന്റെ കഴുത്തിൽ കുരുക്കിട്ട വസ്തു ബ്രോക്കർമാർ. ഒടുവിൽ പറഞ്ഞുറപ്പിച്ച തീയതിയിൽ വസ്തുക്കച്ചവടക്കാർ എത്താതായതോടെയാണ് അമ്മയും മകളും കൂടി തീ കൊളുത്തി മരിച്ചത്.
ഇന്നത്തെ കേരളത്തിന്റെ നിയമം അനുസരിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഒരു നിയമവും ഇല്ല. ഏത് ബാങ്കിന് വീട് ജപ്തി ചെയ്ത് ഒഴിവാക്കാൻ അധികാരം ഇല്ല. കുടിയിറക്കാൻ പറ്റില്ല കേരളത്തിൽ. വേണമെങ്കിൽ അവർക്ക് സ്വത്ത് അവർക്ക് വേണമെങ്കിൽ പതിച്ചെടുക്കാം. പക്ഷെ ബാങ്ക് അധികൃതർ ആ കുടുംബത്തെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ശല്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. അവസാനം അവിടുത്തെ MLA ശ്രദ്ധയിൽപ്പെട്ട് MLA പോയി. MLA ബാങ്കുകാരോട് സംസാരിച്ചിട്ട് നിങ്ങൾ അവർക്ക് കുറച്ച് കാലാവധി നീട്ടിക്കൊടുക്കണം, കുറച്ച് ഇളവ് കൊടുക്കണം, സമയം ഇളവ് ചെയ്ത് കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചു. MLA ഇടപെട്ടു. പക്ഷെ ബാങ്ക് അധികൃതർ വിട്ടില്ല.
കാത്തിരുന്നും അടുത്തു. ഒടുവിൽ കടുങ്കൈ എന്ന തലക്കെട്ടോടെ മനോരമ പത്രം ഇങ്ങനെ എഴുതുന്നു. പൂട്ടിയിട്ട കതകിന് താഴെ കൂടി കറുത്ത പുക ഉയർന്നപ്പോൾ നെഞ്ചിലൂടെ ഒരു മിന്നൽ. മരിച്ച ലേഖയുടെയും വൈഷ്ണവിയുടെയും അയൽവാസിയായ സെബാസ്റ്റ്യന്റെ വാക്കുകൾ മുറിഞ്ഞു. സംഭവമറിഞ്ഞ് ആദ്യം ഓടിയെത്തിയതും സെബാസ്റ്റ്യൻ തന്നെ. 14 മുമ്പ് പണം അടയ്ക്കാമെന്ന് കുടുംബം കഴിഞ്ഞയാഴ്ച ബാങ്കിന് എഴുതി നൽകിയപ്പോൾ സാക്ഷിയായി ഒപ്പിട്ടതും സെബാസ്റ്റ്യനായിരുന്നു. നിസ്സഹായാവസ്ഥയും സങ്കടവും നിറഞ്ഞ ഇന്നലത്തെ പകലിനെക്കുറിച്ച് സെബാസ്റ്റ്യൻ പറയുന്നു. ബാങ്ക് നൽകിയ അവധിയുടെ അവസാന ദിവസമായതിനാൽ പച്ചവെള്ളം പോലും കുടിക്കാതെ ചന്ദ്രനും അമ്മയും രാവിലെ തന്നെ എന്റെ വീടിന്റെ വരാന്തയിലുണ്ടായിരുന്നു. കുറഞ്ഞ വിലയാണെങ്കിലും വീടും സ്ഥലവും ബാലരാമപുരം സ്വദേശിക്ക് വിൽക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു. സമീപവാസിയായ ബ്രോക്കറുമുണ്ടായിരുന്നു. ഇതാ വരുന്നു എന്ന് പലതവണ പറഞ്ഞതല്ലാതെ പണം കിട്ടിയില്ല. കുറച്ചു കഴിഞ്ഞ് ബ്രോക്കർ സ്ഥലം വിട്ടു. ബാങ്ക് മാനേജർ രാവിലെ തന്നെ പലതവണ വിളിച്ച് സമ്മർദ്ദത്തിലാക്കി. കോടതി ഉത്തരവാണ്, വേറെ മാർഗമില്ലെന്നാണ് പറഞ്ഞത്. ഉച്ചയ്ക്ക് 12 മുമ്പ് പണമടയ്ക്കാം എന്നായിരുന്നു വാഗ്ദാനം. കച്ചവടം അലസ്യതയോടെ എല്ലാം തകിടം മറിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ചന്ദ്രന്റെ നിലവിളി കേട്ടാണ് ഓടിച്ചെന്നത്. കൃഷ്ണമ്മ മുറ്റത്തിരുന്ന് കരയുകയായിരുന്നു. കിടപ്പുമുറിയിൽ നിന്ന് പുക. ചവിട്ടി തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. മുറ്റത്ത് കിടന്ന കരിങ്കൽ ഉപയോഗിച്ച് ഇടിച്ചു തുറക്കാൻ ശ്രമിച്ചു. ഒടുവിൽ കമ്പിപ്പാര ഉപയോഗിച്ചാണ് കുത്തി തുറന്നത്. തുടക്കത്തിൽ പറഞ്ഞില്ലേ പൊള്ളലേറ്റവന്റെ അവസ്ഥ? അതറിയാൻ അയാളുടെ അതേ അനുഭവങ്ങളിലൂടെ ഒരു തവണയെങ്കിലും സഞ്ചരിച്ചിട്ടുള്ളവർക്ക് എളുപ്പം സാധിക്കും. ശരാശരി മലയാളിക്ക് അതിന് കഴിയും. കാരണം വായ്പാ ബാധ്യതകളില്ലാത്തവർ വിരളമാണ്. 2017 ബാങ്കിംഗ് റിപ്പോർട്ട് പ്രകാരം 37,644 കോടി രൂപയാണ് കേരളത്തിൽ ഭവന വായ്പയായി വിവിധ ബാങ്കുകൾ നൽകിയിട്ടുള്ളത്. 7,31,427 വ്യക്തികളുടെ പേരിൽ. ഇനി വിദ്യാഭ്യാസ ലോൺ, കാർഷിക ലോൺ, വ്യക്തിഗത ലോൺ, അങ്ങനെ എത്ര എത്ര പേരുകളിൽ എന്തൊക്കെ വായ്പകൾ. തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉറപ്പോടെയല്ലേ സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ നമ്മളൊക്കെ ബാങ്കുകളെ ആശ്രയിക്കുന്നത്? ആരുടെയും കിടപ്പാടം ജപ്തി ചെയ്യരുത് എന്ന നിർദ്ദേശമുണ്ടായിട്ടും ഇത്രയേറെ കടുംപിടുത്തം പിടിക്കുന്ന സാഹചര്യം ഭയപ്പെടുത്തുന്നതാണ്.
ഇതിന്റെ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ പുതിയ വെളിപ്പെടുത്തലുകളുടെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിക്കട്ടെ, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കട്ടെ. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട പൊതു ചർച്ച സർഫാസി നിയമത്തിന്റെ ഇരകളായി ഇനി ഒരാളും വരാൻ പാടില്ല എന്നുള്ളതാണ്. ബാങ്കിൽ നിന്ന് അമിതമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇന്നലെയായിരുന്നു ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിരുന്നത്. അതിനോടനുബന്ധമായി ഉയർന്നു വരുന്ന പ്രശ്നം മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി വരേണ്ട കാര്യമാണ്.
നമ്മുടെയൊക്കെ ജീവിതം എഴുതി തയ്യാറാക്കപ്പെട്ട തിരക്കഥകളിലൂടെ മാത്രം എപ്പോഴും മുന്നോട്ട് പോയെന്ന് വരില്ല. ആകസ്മികതയും അനിവാര്യതയുമെല്ലാം ഒരുപോലെ കടന്നാക്രമിക്കും. അപ്പോൾ മനോനില നിയന്ത്രിക്കുന്നത് തത്വചിന്തകളോ വേദവാക്യങ്ങളോ ആകില്ല, തത്സമയത്തെ സ്വതന്ത്ര ചിന്തകളാകും. അങ്ങനെ ഒരു സ്വതന്ത്ര ചിന്തയിൽ ദേഹത്ത് തീ കൊളുത്തിയ ആ അമ്മയുടെയും മകളുടെയും നിലവിളി കേരളമാകെ അലയടിക്കുന്നു. ജീവിതത്തിൽ നിറമുള്ള സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ടോടുന്ന എന്നെയും നിങ്ങളെയും ആ അഗ്നി പൊള്ളിക്കുന്നു.